അതേ സമയത്ത് അത്തഹിയാത്തു അൽ മുബാറക്കാത്തു അസ്സലവാത്തു അത്തയ്യിബാത്തു മിനല്ലാ, എല്ലാ നല്ല വിഭവ സമൃദ്ധമായ സാധനങ്ങളും എല്ലാ നല്ല സ്ത്രീകളും എല്ലാ നല്ല വരുമാനങ്ങളും അതേപോലെ എല്ലാ നമസ്കാരങ്ങളും എല്ലാ ജൂതപള്ളികളും എല്ലാ അഭിവാദ്യങ്ങളും അള്ളാഹുവിങ്കൽ നിന്നാകുന്നു. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് നേരത്തെ നന്നായി ചിന്തിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കഴിഞ്ഞില്ല, ഇനിയും തുടങ്ങാൻ പോവാ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അബദ്ധങ്ങളുടെ ഘോഷയാത്ര. സലാം പറയാണ്, അസ്സലാമു അലൈക. എങ്ങനെ സലാം പറയേണ്ടത്? വിശുദ്ധ ഖുർആൻ 35 പ്രാവശ്യം എങ്ങനെ സലാം പറയണം, എങ്ങനെ പാടില്ല വ്യക്തമായി പടച്ചോൻ പഠിപ്പിച്ചു. വ്യക്തമായി പടച്ചോൻ പഠിപ്പിച്ചു പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ ശൈലിയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഖുർആനിലുണ്ട്. അതും പടച്ചോൻ വിശദീകരിച്ചു. പടച്ചോൻ പറഞ്ഞു, വൈദാ ജാഅക അല്ലദീന യുഅ്മിനൂന ബി ആയാതിനാ ഫഖുൽ സലാമുൻ അലൈക്കും. നബിയെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ അങ്ങയുടെ അരികിൽ വന്നാൽ ഫഖുൽ പറഞ്ഞേക്കണം, സലാമുൻ അലൈക്കും. 6:54 സലാമുൻ അലൈക്കും, അല്ലാഹുവിന്റെ സമാധാനം അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് നിങ്ങൾ പറയണം. എങ്കിലോ എവിടെ അലിഫ് ലാം ഇല്ലാതെ ആ എന്ന് അലിഫും ലാമും ഇല്ലാതെ പറയണം. എന്തിനെങ്ങനെ പറയുന്നത്? എന്തിനെങ്ങനെ പറയുന്നവരോ അസ്സലാമു എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടാണോ? അല്ല, അസ്സലാമു എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഈ അസ്സലാം എന്ന് പറയുന്ന ആ പറച്ചില് മുതലെടുത്തിട്ട് ജൂതന്മാർ അതിലൊരു കളി കളിച്ചിരുന്നു. അത് പ്രശ്നം പറഞ്ഞു, വഇദാ ജാഊക ഹയ്യൗക ബിമാലം യുഹയ്യിക ബിഹില്ലാ. 58:8 പഠിച്ചോ പറയാ, നബിയെ, ആ ജൂതന്മാർ അങ്ങയുടെ അരികിൽ വന്നാൽ ഹയ്യൗക, അവർ താങ്കൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. എന്തുകൊണ്ട്? ബിമാ, ഒരഭിവാദ്യം കൊണ്ട്. എങ്ങനത്തെ അഭിവാദ്യം? ലം യുഹയ്യിക ബിഹില്ലാ, അല്ലാഹു ആ അഭിവാദ്യം കൊണ്ട് തങ്ങളെ അഭിവാദ്യം അർപ്പിച്ചിട്ടില്ല. അങ്ങനെ പടച്ചോൻ താങ്കൾക്ക് അഭിവാദ്യമർപ്പിക്കാത്ത ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് നബിയെ, അങ്ങേക്ക് അവർ അഭിവാദ്യമർപ്പിക്കുന്നു. അതെങ്ങനെയെന്നറിയോ? അസ്സലാമു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, രക്ഷാ സമാധാന ശാന്തി അതിനർത്ഥമുണ്ട്. പക്ഷേ എന്തുണ്ടെന്നറിയോ? ഈ അസ്സലാം എന്നതിലെ രണ്ടാമത്തെ ലാമ് ലോപിക്കുന്നതിലൂടെ എന്ത് വരും? അസ്സാം എന്ന് വരും. അങ്ങനെ വരണം. അബൂദാവൂദ്, തുർമിദി, അഹമ്മദ് എന്ന് പറയുന്നവരൊക്കെ ഇവിടെ സ്പീഡ് കൂട്ടണം എഴുതി വച്ചിരിക്കുന്നു. ഇവിടെ ആദ്യത്തെ ആ അലിഫിന്റെയും അതേപോലെ മീമിന്റെയും ഇടയിൽ ഒന്ന് സ്പീഡ് കൂട്ടാൻ. എന്തിനാ സ്പീഡ് കൂട്ടണത്? ലാമ്പ് കക്കാന്, വേറൊന്നിനല്ല. അസ്സലാമു അലൈക്കും. ഇപ്പൊ ഞാൻ നിങ്ങളെ ഇങ്ങോട്ടും കയറി വരികയാണ്. അസ്സലാമു അലൈക്കും. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അസ്സലാമു അലൈക്കും. പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റൂലത്. അപ്പൊ പെട്ടെന്ന് ആർക്കും, ഇതാണല്ലോ ഇത് ജൂതന്മാരുടെ ബുദ്ധി, അങ്ങനെ പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റരുത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ, ഇത്രയും കാലം കഴിഞ്ഞിട്ടല്ലേ മനസ്സിലായത്. അപ്പൊ ജൂതന്മാരുടെ ബുദ്ധി പിഴച്ചില്ല, ജൂതന്മാർക്ക് പിഴച്ചില്ല, നമുക്കാ പിഴച്ചത്. പടച്ചോൻ ആദ്യം തന്നെ നമുക്ക് കാര്യം വെക്കാക്കി തന്നു. ഇതാ ജാഊക ഹയ്യൗക ബിമാലം യുഹയ്യിക ബിഹില്ല, അല്ലാഹു താങ്കൾക്ക് അഭിവാദ്യം അർപ്പിക്കാത്തൊരു ശൈലിയിലാണ് അവർ താങ്കൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത് എന്ന് പടച്ചോൻ പറഞ്ഞു. ഇനി താങ്കൾ അത് സ്വീകരിക്കാൻ പാടില്ല. താങ്കൾ എന്താ പറയേണ്ടത്? വൈദാ ജാഅക അല്ലദീന യുഅ്മിനൂന ബി ആയാതിനാ ഫഖുൽ സലാമുൻ അലൈക്കും. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ അങ്ങയുടെ അരികിൽ വന്നാൽ ഫഖുൽ പറഞ്ഞേക്കണം, സലാമുൻ അലൈക്കും. തക്കാൻ നിവർത്തില്ല, സ്പീഡ് കൂട്ടാനും വകുപ്പില്ല. അപ്പൊ അസ്സാം അസ്സലാമു എന്നുള്ളോടത്ത് രണ്ടാമത്തെ ലാമിന് അങ്ങോട്ട് കളഞ്ഞാൽ എന്തുവരും അർത്ഥം? എന്തുവരും പ്രയോഗം? അസ്സാം വരും. അസ്സാമിന്റെ അർത്ഥം എന്താ? നാശം, നശിമ, അതേപോലെ ദുർമരണം. ഇതേപോലെ മുസീബത്ത് എന്നൊക്കെ പറയില്ലേ നമ്മള്, ഇതൊക്കെ താങ്കൾക്ക് ഉണ്ടാവട്ടെ എന്ന്. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കട്ടെ, നിങ്ങൾക്ക് ദുർമരണം ഉണ്ടാകട്ടെ, നിങ്ങൾ ഒന്നാകെ അങ്ങോട്ട് തകരട്ടെ. ഇതായിരുന്നു ജൂതന്മാർ നബിയോട് പറഞ്ഞിരുന്നത്. ആ പറച്ചില് ഇനി വേറെ പലർക്കും ഉപയോഗിക്കാം. ദൂതന്മാരല്ലാത്തവർക്ക് ഉപയോഗിക്കാം. വേറെ എന്തെങ്കിലും ശത്രുതൊക്കെ നബി ഇപ്പോഴുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. ഇനി ഒരാൾക്കും അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ടാവരുത് എന്ന നിലയ്ക്ക് പഠിച്ചോൻ പറഞ്ഞു. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ താങ്കളുടെ അടുക്കൽ വന്നാൽ പറയേണ്ടത് സലാമുൻ അലൈക്കും. 6:54 വ്യക്തമായി പഠിച്ചോൻ പറയാൻ സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും. ഞാൻ ചോദിക്കട്ടെ, ഇത്ര തിരക്കാർക്ക് അവിടെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നോർത്ത് ഇവിടെ തിരക്ക് പിടിച്ചിട്ട് പാലത്തിമിൽ കൂടെ ഓടുമ്പോലെ ഓടണം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ഉദ്ദേശം എന്താ? ബുദ്ധിയുള്ളവർ ചിന്തിക്കണം. അസ്സലാമു അലൈക്കും എന്നിട്ട് അവിടെ സ്പീഡ് കൂട്ടണം എഴുതി വെച്ചിരിക്കുന്നു. സലാമു അലൈക്കും ആ ആദ്യത്തെ അലിഫിന് കഴിഞ്ഞ പിന്നെ സ്പീഡ് ഓടുക, എന്നാലേ ലാമ് കക്കുള്ളൂ, കക്കാൻ പറ്റുള്ളൂ. കട്ടിട്ടില്ല എന്ന് മറ്റൊരുക്ക് തോന്നും വേണം. കട്ടിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റോടത്തും അങ്ങനെ തന്നെയല്ലേ ഇങ്ങോട്ട് തിരിച്ച് വരവുണ്ടാവുള്ളൂ. അപ്പൊ അതുണ്ടാവരുത്. ഇവിടുന്ന് സാമും പോകണം, അവിടുന്ന് സലാമും വരണം. ഇവിടുന്ന് അങ്ങോട്ട് വിഷം, അവിടുന്ന് ഇങ്ങോട്ട് തേൻ. ഇതാണ് ലക്ഷ്യം. ഇത് പാടില്ല എന്ന് പഠിച്ചോൻ മുഹമ്മദ് നബി. അപ്പൊ ആ ഒരു സലാമ് തന്നെ അവിടെ ഉപയോഗിച്ചു അല്ലെ. അസ്സലാം എന്ന് പറയുന്ന സലാമുൻ അലൈക്കാന്ന് പറഞ്ഞാ പോരെ, അല്ലെങ്കിൽ സലാമുൻ അലൈക്ക് എന്ന് പറഞ്ഞാ പോരെ. അപ്പൊ അവിടെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ശൈലിക്ക് വ്യക്തമായ വിരുദ്ധമായി അവിടെ ഉപയോഗിച്ചു, അസ്സലാം ഉപയോഗിച്ചു. ഇനി ഒന്ന് രണ്ടാമത് പറയട്ടെ. അലൈക്ക എന്ന് പറയുന്ന പ്രയോഗം അറബി ഭാഷയിൽ ഒരു ബഹുമാന സൂചകമല്ലാത്ത പ്രയോഗ. ഇത് അറബി പഠിച്ചവർക്ക് അറിയണം, അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ അറബി പഠിച്ചിട്ടില്ല. ലോകത്തുള്ള ഏത് അണ്ടനോടും അടകോടനോടും സലാം എല്ലാം എഴുതി പഠിപ്പിച്ചിട്ടുള്ള എന്താ അറിയോ, അസ്സലാമു അലൈക്കും ബഹുമാന സൂചകമായിട്ട്. ബഹുമാന സൂചകമായിട്ട് അസ്സലാമു അലൈക്കും ചെറിയ കുട്ടികളോട് പോലും, അഞ്ചുമാറും പ്രായം തികഞ്ഞിട്ടില്ലാത്ത കുട്ടികളോടും, പ്രായം തികഞ്ഞ അങ്ങേയറ്റത്തെ വയോ വൃദ്ധന്മാരോടൊക്കെ സലാം പറയേണ്ടത് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശവാഹകൻ, ഇസ്ലാമിന്റെ പ്രചാരകൻ, പ്രബോധകൻ നമ്മുടെ നേതാവ് മുഹമ്മദ് നബിക്ക് സലാം പറയുമ്പോ വലിയ ബഹുമാനമൊന്നും വേണ്ട, അസ്സലാമു അലൈക്ക പിടിച്ചോ, നിനക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടായിക്കോട്ടെ. രക്ഷ സലാം ഉപയോഗിച്ചാൽ ഉദ്ദേശിച്ചാൽ മറ്റതാണെങ്കിലോ നീ അങ്ങോട്ട് മരിച്ചോട്ടെ, നീ അങ്ങോട്ട് നശിച്ചോട്ടെ. നോക്കൂ നിങ്ങൾ ഇവിടെ ചിന്തിക്കേണ്ടതില്ല, ഇവിടെ ലോകത്ത് എല്ലാ ആളുകളോടും സലാമുൻ അലൈക്കുമെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ ഒരൊറ്റ മുഹമ്മദ് നബിക്ക് മാത്രമായിട്ട് അസ്സലാമു അലൈക്ക എന്നാക്കിയതിൽ ജൂത ബുദ്ധിയില്ല എന്ന് പറയുന്നവന് ബുദ്ധിയുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ലേ. അവിടെ മാത്രം വേറെ എവിടെങ്കിലും പറഞ്ഞോ ആ നബിക്ക് നബിയുടെ കാര്യം വന്നപ്പോ മാത്രം അസ്സലാമു അലൈക്ക നിനക്ക് നിനക്ക് നിനക്ക്, കുട്ടിയാണെങ്കിലും അലൈക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക്. അവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ശരി, നേരത്തെ പ്രയോഗം അയ്യുഹൻ നബിയോ, അവിടെയും മനസ്സിലാക്കേണ്ടതുണ്ട്. അയ്യുഹൻ നബിയോ, മുഹമ്മദ് നബിയുടെ നമസ്കാരത്തിലും ചെയ്തതുപോലെ ചെയ്യണമെന്നാണല്ലോ ഇവിടെ നമസ്കാരം പഠിപ്പിച്ച ആളുകൾക്ക് നിർബന്ധം. അവരുടെ വാദപ്രകാരം മുഹമ്മദ് നബി നമസ്കരിച്ച നമസ്കാരമാണ് നമസ്കരിക്കുന്നത് എന്നാണല്ലോ. അപ്പോൾ മുഹമ്മദ് നബിയുടെ അത്തഹിയാത്തിലും ഇതേ പദം തന്നെ മുഹമ്മദ് നബി ചൊല്ലിയിട്ടുണ്ടായിരിക്കണല്ലോ. അങ്ങനെ ചൊല്ലോ, അങ്ങനെ ചൊല്ലുന്നൊരു ശൈലി അറബി ഭാഷയ്ക്ക് പരിചയമുണ്ടോ? ഞാൻ എന്നെ തന്നെ വിളിച്ചിട്ട് പറയാം, എന്റെ പേര് ഞാൻ വിളിച്ചിട്ട് നിനക്ക് രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറയാം. മുഹമ്മദ് നബി, മുഹമ്മദ് നബിയുടെ പേര് വിളിച്ചുകൊണ്ട് പറയാം, അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഏ മുഹമ്മദേ നിനക്ക്, മുഹമ്മദ് നബി അത്തഹിയാത്തിലേ, ഏ മുഹമ്മദ് നബിയേ താങ്കൾക്ക് അല്ലാന്റെ, താങ്കൾക്കൊന്നുമില്ല കേട്ടോ, താങ്കൾക്കെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ട് ഇങ്ങനെ വരികയാണേ, നിനക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ അവിടുത്തെ അർത്ഥമനുസരിച്ച്. ഏ മുഹമ്മദ് നബിയെ, നിനക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് മുഹമ്മദ് നബി മുഹമ്മദ് നബിയെ വിളിച്ചു പറയുക എന്നുള്ളൊരു ശൈലിയല്ല, അങ്ങനെ പറയലുമില്ല. നബി അങ്ങനെ നബിക്ക് സലാം ചെല്ലുമ്പോ എന്താ പറയാ? അറബി ഭാഷയനുസരിച്ച് വിശുദ്ധ ഖുർആനിന്റെ ശൈലി അനുസരിച്ച് എങ്ങനെ പറയണം? സലാമുൻ അലയ്യ എന്ന് പറയാം. ഈസാ നബി പറഞ്ഞതായിട്ട് പറയാം, അസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ ഉബഅ്തു വയൗമ അമൂത്തു വയൗമ ഉബഅ്തു ഹയ്യാ. ഈസാ നബി പറഞ്ഞതായിട്ട് ഖുർആൻ കാണില്ലേ? അപ്പൊ എന്നതുപോലെ അസ്സലാമു സലാമുൻ അലയ്യ നല്ല പ്രയോഗം. റസൂൽ അങ്ങനെ പറയൂ, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളതും. അപ്പോ അസ്സലാം, ഇനിയിപ്പോ മറ്റേ പ്രയോഗം നല്ല രൂപത്തിൽ പറയുകയാണെങ്കിൽ അസ്സലാമു അലയ്യ എന്നാ നബി പറയാ. ഇനി ഒന്നുകൂടി കവിഞ്ഞാൽ അസ്സലാമു അലൻ നബി എന്ന് പറയാം, കുഴപ്പമില്ല, നബിന്റെ മേലുണ്ടാവട്ടെ, നബി നബിന്റെ ശരി. പക്ഷേ അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഏ മുഹമ്മദ് നബിയെ, അങ്ങക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് നബി നബിയെ വിളിച്ച് പറയുന്ന ശൈലി അറബി ഭാഷയ്ക്ക് പരിചയമല്ല. പിന്നെ വേറെ കുതന്ത്രം എന്താണ്? ശരിക്ക് ചിന്തിക്കുക, എന്തിനാ ഇങ്ങനെ വെളിപ്പിച്ചത്? നമസ്കാരത്തിൽ വിളിച്ചിരുന്നോ? ആരെയെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല. നൃത്തത്തിൽ വിളിച്ചിരുന്നോ? സുജൂദിൽ വിളിച്ചിരുന്നോ? റുക്കുഴയിൽ വിളിച്ചിരുന്നോ? എവിടെയും വിളിച്ചില്ല. എങ്കിലേ എവിടെയും വിളിക്കാണ്ട് നിങ്ങൾ നമസ്കാരം അവസാനിപ്പിക്കണ്ട. നിങ്ങൾ പടച്ചോൻ പറയുന്നത് ഒരാളെയും വിളിക്കാൻ പാടില്ല എന്നാ, നമസ്കാരത്തിൽ വിശേഷിച്ചും പാടില്ല. പിന്നെ അങ്ങനെ ഖുർആൻ വിശ്വാസികൾ ആവണ്ട നിങ്ങൾ, നിങ്ങളുടെ നമസ്കാരത്തിന്റെ അവസാനത്തിലെങ്കിലും ഒരാളെ വിളിക്കണം. അതെങ്ങനത്തെ ആളാവണം? പെട്ടെന്ന് നിങ്ങൾ ആ വിളിയെക്കുറിച്ച് ഒന്നും ചിന്തിച്ചു പോകരുത്. അപ്പൊ അത്രയും നല്ല ആളെ തന്നെ വിളിക്കണം. നിങ്ങൾക്ക് വളരെ വളരെ ഉൾക്കൊള്ളാൻ പറ്റിയ ആളെ തന്നെ വിളിക്കണം. വിളിപ്പിച്ചു, അത് ആരായിക്കോട്ടെ, മുഹമ്മദ് നബി. നമുക്ക് ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. മുഹമ്മദ് നബി ആദരിക്കണമെന്നും മുഹമ്മദ് നബി പറഞ്ഞത് കേൾക്കണമെന്നും തർക്കമില്ലല്ലോ. അങ്ങനെ താ നബിയെ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും വല്ലാതെ ചിന്തിക്കൂല അവിടെ വെച്ചിട്ട്. അപ്പോൾ അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഏത് കാലത്ത് മരിച്ചുപോയ നബിയാണെങ്കിലും ഇനി ഈ ലോകത്തിന്റെ അവസാനത്തിൽ വരുന്ന ആ കുഞ്ഞിന്റെ നമസ്കാരത്തിലും ആ കുഞ്ഞിന്റെ ജനനം മുതൽ നബിയുടെ മരണവും തമ്മിൽ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ കൊല്ലങ്ങളുടെ വ്യത്യാസമുണ്ടെങ്കിലും ആ കുഞ്ഞും എന്ത് വിളിച്ചോളണം? അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഏ നബിയെ, അങ്ങയുടെ അങ്ങയ്ക്കല്ലാതെ രക്ഷണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊള്ളണം. ഇങ്ങനെ ഒരു വിളി വിശുദ്ധ ഖുർആനിന് പരിചയമില്ലെന്ന് മാത്രമല്ല, സൂറത്തുൽ ജിന്നിൽ 18-ാമത്തെ ആയത്തിൽ പഠിച്ചോൻ പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദ, പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥാനങ്ങളെല്ലാം പടച്ചവനുള്ളതാണ്. ഫലാ തദഉ മഅല്ലാഹി അഹദൻ, അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ ഒരാളെയും നിങ്ങൾ വിളിക്കാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നതും മുഹമ്മദ് നബിയെ വിളിക്കുന്നതും തുല്യമാണ്, ഒരു വ്യത്യാസമില്ല. അല്ലാഹു അല്ലാത്തവർ എന്ന അർത്ഥത്തിൽ മുഹീദ്ദീൻ ശൈഖും മുഹമ്മദ് നബിയും തുല്യരാണ്. അവർ രണ്ടുപേരെയും വിളിക്കുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. അത് നമസ്കാരത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴും സമമാണ്. അതുകൊണ്ട് പള്ളികളെല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന സ്ഥാനങ്ങളെല്ലാം റബ്ബിനുള്ളത്, അല്ലാഹുവിന് പുറമെ ഒരാളെയും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരാളെയും വിളിക്കാൻ പാടില്ല എന്ന് തന്നെ അതിനർത്ഥം. അപ്പോൾ പിന്നെ മുഹമ്മദ് നബിയെ വിളിക്കലോ? അതുക്കണ ഇത്രയും കാലം എന്താ വിശദീകരിച്ചതെന്നറോ? വിളി ഇങ്ങനെ ഒരു അബദ്ധമുണ്ടെന്ന് ചില ആളുകൾക്ക് ബോധ്യമായി, ചില ആളുകൾക്ക് ബോധ്യമായി. മാത്രമല്ല സുന്നികളോട് നിരന്തരം നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിക്കുന്നുണ്ട്, അത് ശിർക്കാണ്, അത് കുഫ്രാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിലെ ചില സുന്നികൾ ചോദിച്ചു, കിതാബിൽ നിന്നൊരു വരിയും ഉദ്ധരിച്ചിരുന്നു, അതെന്താന്നറിയോ? അൽ ഇഖ്തിസാസു കാനിദ ഇൻ ദൂനയ കാ അയ്യുഹൽ ഫതാബിഇതിരിർ ദൂനയ എന്നാണ് ആ പദ്യം. അൽ ഇഖ്തിസാസു, ഇഖ്തിസാസ് എന്ന് പറഞ്ഞാൽ കനിദ ഇൻ, വിളി പോലെയാണ്, വിളിയല്ല. ഏതുപോലെ അയ്യുഹൽ ഫതാബിഇതിരിർ ദൂനയ, യാ ഇല്ലാതെ അയ്യുഹൽ ഫത്ത എന്ന് വിളിക്കുന്നത് പോലെ. അപ്പോൾ യാ അയ്യുഹൽ ഫത്ത എന്ന് വിളിച്ചാലാണ് വിളിയാവുള്ളൂ. വെറും അയ്യുഹൽ ഫത്ത എന്ന് വിളിച്ചാൽ ഏ യുവാവേ, ഒരു അതൊരു ഉദാഹരണം കൊടുത്തതാണ്. അയ്യുഹൽ ഫത്ത എന്ന് പറഞ്ഞാൽ ഏ യുവാവേ എന്നാണ് അർത്ഥം. ഏ യുവാവേ എന്ന് വിളിച്ചാൽ വിളിയല്ലത്രേ. യാ അയ്യുഹൽ ഫത്ത എന്ന് യാ കൂട്ടി വിളിച്ചാലേ വിളിയാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് വിളിക്കുന്നത് വിളിയാവൂല. അസ്സലാമു അലൈക യാ അയ്യുഹ നബിയു എന്ന് ഞങ്ങൾ വിളിച്ചാലേ വിളിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിളിക്കുന്നത് വിളിയല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കുമല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് അത് അവരൊക്കെ പറഞ്ഞെങ്കിലും അത് ആരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ, ആ പ്രസംഗിച്ചവരൊന്നും അന്ന് ഖുർആൻ കണ്ടിട്ടേ ഇല്ല എന്ന് വേണം ഉറപ്പിച്ചു പറയാൻ നമ്മൾ. എന്താ കാരണം എന്നറിയോ? അത് അന്ന് അന്ന് ഈ രൂപത്തിലൊക്കെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുമ്പോഴും വിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് അല്ലാഹു ഇങ്ങനെ തന്നെ വിളിച്ചിട്ടുണ്ട്. 3 സ്ഥലത്ത്, 3 ഭാഗത്ത് ഇവര് വിളിയല്ല എന്ന് പറഞ്ഞല്ലോ, ആ ശൈലി ഉപയോഗിച്ച് വിളിയായിട്ട് തന്നെ പഠിച്ചു വിളിച്ചു. അതെവിടെ? ഒന്ന് സൂറത്ത് യാസീനിൽ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. എല്ലാവർക്കും പെട്ടെന്ന് ഓടുന്നൊരു ഭാഗമാണ് യാസീനൊക്കെ, ചെറുപ്പത്തിൽ എല്ലാവരും കാണാതെ പഠിക്കാറ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, മഹ്ശറിൽ വെച്ചിട്ട് ഏ കുറ്റവാളികളെ നിങ്ങളിങ്ങോട്ട് മാറി നിൽക്കടാ, നിങ്ങൾ ദുനിയാവിൽ വെച്ച് പല കളികളും കളിച്ചു, ഇവിടെ അതൊന്നും നടക്കൂല, ഇവിടെ നിങ്ങളുടെ കാലയൊക്കെ ഇവിടെ പഠിപ്പിക്കാൻ പോവാണ്, അതുകൊണ്ട് നല്ലവരും ചീത്തവരുമായിട്ട് നിങ്ങൾ ഇങ്ങനെ കാണാ എന്ന് നിൽക്കണ്ട, വംതാസുല്യവും അയ്യോഹൽ മുജ്രിമൂൻ, കലർന്ന് നിൽക്കല്ലേ കുറ്റവാളികൾ ഇങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയുന്ന രംഗമുണ്ട്. അവിടെ പഠിച്ചു വിളിക്കുന്നത് എന്താണല്ലോ, അയ്യുഹൽ മുജ്രിമൂൻ, യാ അയ്യുഹൽ മുജ്രിമൂൻ അല്ല. അപ്പോൾ എന്തായി, യാ കൂട്ടാതെ തന്നെ വെറും അയ്യുഹ വിളിച്ചുകൊണ്ട് അത് വിളിയാക്കി പഠിച്ചോൻ. പിന്നെയോ, ഇനി സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബിയുടെ അനിയനെ തന്റെ കൂടെ നിർത്തുവാനുള്ള ഒരു സൂത്രം എന്ന നിലക്ക് രാജാവിന്റെ അളവ് പാത്രം സഹോദരന്മാരുടെ പാത്രത്തിൽ ഭക്ഷണ സഞ്ചിയിൽ നിക്ഷേപിച്ചു. എന്നിട്ട് ഭക്ഷണവുമായി അവരങ്ങോട്ട് പുറത്തിറങ്ങി നോക്കുമ്പോ ഇത് തന്റെ അനുജനെ തന്റെ സഹോദരനെ കൂടെ നിർത്താനുള്ള ഒരു സൂത്രമായിരുന്നു. വിളിച്ചു പറഞ്ഞു, ഫഅദ്ദന മുഅദ്ദിനുൻ, വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറഞ്ഞു എന്തെന്ന്, അയ്യത്തുഹൽ ഈറു, ഏ യാത്രാ സംഘമേ, ഇന്നക്കും ലസാരിഖൂൻ, നിങ്ങൾ കള്ളന്മാരാണ്. രാജാവിന്റെ അളവ് പാത്രം കളവ് പോയിട്ടുണ്ട്, അത് നിങ്ങളുടെ ആരുടെങ്കിലും അടുത്തുണ്ട്, അത് നിങ്ങളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ. അപ്പൊ ഇവർ പറഞ്ഞു, ഞാൻ ചരിത്രപ്പന ആ ഭാഗം കണ്ട് ശരിക്കും പറയാൻ വേണ്ടി പറയാം. വന്നതിൽ ചില ആൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ കള്ളന്മാരൊന്നുമല്ല, ഞങ്ങൾ നല്ലവരാ. ഇനി ഞങ്ങളിൽ പെട്ട ആരെങ്കിലും സഞ്ചിൽ നിന്നാണ് നിങ്ങൾക്ക് ആ പാത്രം കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അയാളോട് പിടിച്ചു വെച്ചോളൂ, അതന്നെ ഇവിടെ ലക്ഷ്യം അതന്നെയാണ്. അങ്ങനെ യൂസുഫ് നബിയുടെ അനുജന്റെ സഞ്ചി എല്ലാവരും വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിലുണ്ട്. അപ്പൊ എന്തായി, ഇത് രാജാവിന്റെ അളവ് പാത്രമാണ്, ചില്ലറ ശിക്ഷൊന്നുമല്ല. ഇത് കിട്ടിയയാളെ, ഇത് ആരുടെ സഞ്ചി ഇതാണോ കിട്ടിയത് അയാളോട് പിടിച്ചു വെക്കുന്നു പറഞ്ഞു പിടിച്ചു വെച്ചു. അപ്പൊ അവിടെ പറഞ്ഞെന്താന്നറിയോ, പറഞ്ഞില്ല അവിടെയും പഠിച്ചോൻ ഇതേപോലെ വിളിച്ചു, യാ അയ്യു ഇല്ലാതെ വിളിച്ചു. ഇനിയോ സൂറത്ത് സുമറിൽ, സൂറത്ത് സുമർ 64-ാമത്തെ ആയത്തിൽ കാണാം, അഫത ഉമറൂനി അഫ ഗൈറല്ലാഹി തഉമറൂനി അയ്യുഹൽ ജാഹിലൂൻ, അല്ലാഹു അല്ലാത്ത ആളുകളെ ഞാൻ ആഗ്രഹിക്കണമെന്നും അവരിൽ പ്രതീക്ഷയർപ്പിക്കണമെന്നുമാണോ ഏ അവിവേകികളെ നിങ്ങളെന്നോട് കൽപ്പിക്കുന്നത്? അപ്പോൾ അയ്യുഹൽ ജാഹിലൂൻ എന്ന് പഠിച്ചവൻ വിളിച്ചത് യാ അയ്യുഹൽ ജാഹിലൂൻ അല്ല, യാ ഇല്ലാതെ തന്നെ വിളിച്ചു. അപ്പോ ഈ മൂന്ന് സ്ഥലത്തും അയ്യുഹ അയ്യുഹ യാ ഇല്ലാതെ അയ്യുഹ വിളിച്ചത് വിളിക്കാൻ വേണ്ടി തന്നെ. അപ്പൊ അത്തഹിയാത്തിൽ യാ അയ്യുഹൻ നബിയു എന്ന് വിളിയാതെ തന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് മാത്രമുള്ളത് വിളിയാണ്, അതിൽ മുഹമ്മദ് നബിയെ വിളിക്കലാണ്. മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് ശിർക്കാണെന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നതിന് പകരം സ്വയം ശിർക്കിൽ നിന്ന് ഒഴിവാകാനും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ബന്ധപ്പെട്ട കക്ഷികൾ ഓർമ്മപ്പെടുത്താനും കൂടി ഞാൻ ഈ ഭാഗം ഉപയോഗിക്കുകയാണ്. അപ്പൊ അവിടെയും വലിയ ഒരു തെറ്റ്, അത് സ്വന്തം നമസ്കാരത്തിൽ അവസാനമായിട്ട് അവിടുന്ന് പിരിയുമ്പോ ഒരു ശിർക്കെങ്കിലും ചുരിയത് ചെയ്യാതെ പിരിയാൻ പാടില്ലെന്ന് നമസ്കാര കണക്കുണ്ടാക്കിയവർ തീരുമാനിച്ചു, അത് ഫലിച്ചു, കുറിക്കൊണ്ടു. ഇത്രയും കാലം മുസ്ലിം സമുദായം നമസ്കരിച്ചു പോന്നത് എന്നും നമസ്കരിക്കണമെന്ന് കൽപ്പിക്കുന്നത് ഈ കോലത്തിലാ. ഇനി വേറൊരു കാര്യം കൂടി അവിടെ പറയേണ്ടതുണ്ട്. ഈ അയ്യുഹൻ നബിയെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ഒറ്റപ്പാടുണ്ടായപ്പോ അതേപോലെ സ്ഥിരം അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഭാഗങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളും ചോദ്യങ്ങളും മറുചോദ്യങ്ങളും ഉണ്ടായപ്പോ ഇപ്പുറത്തുള്ള ചില ആളുകൾക്ക് പ്രസംഗിക്കേണ്ടി വന്നു. എന്തെന്ന്, സ്വഹാബികളിൽ ചിലർ നബിയുടെ വഫാത്തിന് ശേഷം അവരുടെ അത്തഹിയാത്തിൽ പറഞ്ഞിരുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞിരുന്നതിന് പകരം ചില ആളുകൾ തീരുമാനിച്ചു അസ്സലാമു അലൻ നബിയെ, ഇപ്പോൾ നബിയില്ലല്ലോ അതുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വേണ്ട, അസ്സലാമു അലൻ നബിയെ എന്ന് പറഞ്ഞാൽ മതി എന്ന് ചില ആളുകൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പല ആളുകളും എഴുതി വച്ചത്, പൂർവീകന്മാരായ ചില ആളുകൾ എഴുതി വച്ചത് പുറത്തു വരാൻ തുടങ്ങി. എത്ര കാലത്തിന് ശേഷം, 1300-400 കൊല്ലത്തിന് ശേഷം. അപ്പോൾ ഇങ്ങനെ ഇന്നും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് നബിയെ വിളിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു സാധാരണക്കാരൻ അറിഞ്ഞിട്ടില്ല എന്തെന്ന്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് വിളിക്കുന്നതിൽ എന്തോ പന്തികേടുണ്ട് എന്ന് കരുതിയിട്ട് നബിയുടെ മരണത്തിന് ശേഷം ചിലരെങ്കിലും ഇങ്ങനെ മാറ്റി പറഞ്ഞിരുന്നു എന്നത് ഇവിടുത്തെ 5 വക്തോ 50 വക്തോ നമസ്കരിക്കുന്ന സാധാരണക്കാരൻ അറിയില്ല. എന്തിന് സാധാരണക്കാരെ പറയണം, ഇമ്മിണി വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞു നടക്കുന്നവരിൽ എത്ര ആൾക്കറിയാം ഇങ്ങനെ അവരെഴുതിച്ചിട്ടുണ്ടെന്ന്? ഇല്ല, നോക്കാറില്ലല്ലോ. എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ചു നടക്കുന്നല്ലേ, അതല്ല കാര്യമായൊരു പരീക്ഷണമോ അതല്ലെങ്കിൽ ഒരു പഠനമോ നടത്തിയിട്ടാണോ? അല്ല, എന്തെങ്കിലുമൊക്കെ പറയാ. അപ്പോൾ ഇന്ന് നിലവിലുള്ള നമസ്കാരത്തിന് റസൂലുള്ളാനോളം പഴക്കല്ല. റസൂലുള്ളാന്റെ അവിടെ നിന്ന് ചുരുങ്ങിയത് ഒരു 50 വർഷങ്ങളൊന്ന് ചുരുക്കി കൂട്ടിയാൽ മതി. റസൂലുള്ള നമസ്കരിച്ച നമസ്കാരം അലി റളിയല്ലാഹു അൻഹു നമസ്കരിച്ച് കാണിച്ചപ്പോ ഇമ്രാൻ ഇബ്നു ഹുസൈൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ബുഖാരി റിപ്പോർട്ട് ചെയ്തത്, ഓ റസൂല് മുമ്പ് ഞങ്ങളോട് നമസ്കരിച്ചിരുന്നത് അതൊന്ന് ഓർമ്മ വന്നു എന്ന്. നോക്കണം നിങ്ങൾ, റസൂലുള്ളാന്റെ നമസ്കാരം അവർക്ക് കാണാൻ അലി അവരുടെ കൂടെ കൂടേണ്ടി വന്നു. അപ്പൊ എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയതെന്നറിയോ? കാരണം മുഹമ്മദ് നബിയുടെ ആ ശരിയായ പാത ഇങ്ങോട്ട് ഇവിടെ അലിയുന്ന മുതൽ കിട്ടുന്നത് അതവിടെ മുഴുവൻ തകർത്തു, എല്ലായിടത്തും അരിഞ്ഞു, ഒരെണ്ണം ഇനി ബാക്കിയില്ല എന്ന് ഉറപ്പായപ്പോഴാണ് പിന്നെ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ഉണ്ടാക്കുന്നത്. പിന്നെ സുഖായില്ലേ, അല്ലി റസൂലൊത്ത് അബൂജാഹിൽ പുറത്തുനിന്ന് പറഞ്ഞ പോലെ ഭരണകർത്താക്കളും ഒത്ത് കുറച്ച് മൊയ്ലിയന്മാരും കിട്ടി. അപ്പൊ പിന്നെന്താ, ഈ എഴുതിട്ടാക്കാൻ മൊയ്ലിയന്മാരുണ്ട്, ഹദീസ് എന്ന പേരിടാൻ ആൾക്കാരുണ്ട്, പ്രചരിപ്പിക്കാനുണ്ട്. യുദ്ധം അനങ്ങിയ വെട്ടിക്കളയും, അതിനും ആൾക്കാരുണ്ട്. വെട്ടിയിലെ 90,000 ആളുകളെ മഹാനായ ഹുസൈനെയും അല്ലേ കർബലയിൽ വെച്ച് കൊന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ട 90,000? എണ്ണം കേൾക്കുമ്പോ പൂജ്യം കൂടിപ്പോയെന്ന് പേടിക്കണ്ട, കരട്ടാ കൂടാന്നല്ലാതെ കുറയില്ല. ആരുടെ രക്തം അവിടെ ചിന്തിയത്? മുസ്ലിങ്ങളുടെ രക്തം. ഏത് മുസ്ലിമീങ്ങൾ? മുഹമ്മദ് നബിയെ ശരിക്ക് പഠിച്ചറിഞ്ഞ, അവരെ ശരിക്ക് അനുധാവനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളുടെ. എന്തിനു വേണ്ടി? ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അഹ്ലു സുന്നത്തുൽ ജമാഅത്താണ്, ഖുർആൻ വിരുദ്ധ പ്രസ്ഥാനമാണ്. അങ്ങനെ അത് ഉണ്ടാക്കുമ്പോൾ ഒരാളും വിരലെടുക്കാൻ പാടില്ല. വിരലല്ല, ഒന്നിങ്ങനെ മൂക്കങ്ങനെ പൊന്തിച്ച ആൾക്കാരനെ തന്നെ പറഞ്ഞേച്ച് പോടാന്ന് പറഞ്ഞിട്ട് ഓടിച്ചോടും. ഇവിടെ കാണാൻ നിന്നിട്ടുണ്ടെങ്കിൽ കയ്യും കാലും ശരിക്കുണ്ടാവൂല, തല തന്നെ ഉണ്ടാവൂല. ഉടമ ഉടലുമ ജീവനിൽ കൊതില്ലാത്ത ആരുണ്ടാവും? ഓടിച്ചില്ലേ, ഒക്കെ സ്വതന്ത്രം, ഇനി ആരുമില്ല എന്ന് ഉറപ്പായപ്പോഴാണ് പണ്ടാരോ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യവും ഒത്ത് ശരിയായി. എല്ലാം ഏതിനാ മായം ചേർക്കാത്തത്? എല്ലാത്തിനും മായം ചേർത്തു. പുരോഹിതന്മാരിൽ നേരത്തെ വിശുദ്ധ ഖുർആൻ വളരെ മോശമായി വിമർശിക്കുന്ന ചില പുരോഹിതന്മാരുണ്ട്, ദൂതന്മാരിലും ക്രിസ്ത്യാനികളിലും. ഞങ്ങൾക്ക് മാത്രമേ സ്വർഗമുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ സ്വർഗമുള്ളൂ, നിങ്ങൾ ജൂതന്മാരായിക്കോളൂ. ജൂതന്മാർ പറഞ്ഞു നിങ്ങളൊക്കെ ജൂതന്മാരായിക്കോളൂ, എന്നാൽ സ്വർഗം കിട്ടും. നസാറാക്കൾ പറഞ്ഞു നിങ്ങളൊക്കെ നസാറാക്കളായിക്കോളൂ, എന്നാൽ സ്വർഗം കിട്ടും. കാരണം നസാറാക്കൾക്ക് സ്വർഗമുള്ളൂ എന്ന് അവര് ചില പുരോഹിതന്മാർ, ജൂതന്മാർക്ക് മാത്രമേ സ്വർഗമുള്ളൂ എന്ന് അവര് ചില പുരോഹിതന്മാർ. പടച്ചനവരൊക്കെ തിരുത്തിയിട്ട് വേറെ പറഞ്ഞു. ഇതേപോലെ ആ പൗരോഹിത്യ സ്വഭാവം ശരിക്കെടുത്തു കാണിച്ചു. ആടി മുതൽ മുടിവരെ എല്ലാം കലക്കി. നമസ്കാരം മാത്രമല്ല, നോമ്പും ഹജ്ജും സക്കാത്തും ഏതാ കലക്കാത്തത്? എന്നിട്ടോ ഇതൊക്കെ ശരിയല്ല തെറ്റാണ് എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളോ ഇത് നേരെ തിരിച്ചവർ ചെയ്യും. നായിനെ കണ്ടുകൂടാ, ഞാൻ ഒരു വിഷയം സൂചിപ്പിക്കാൻ വേണ്ടി പറയാം, നായിനെ കണ്ടുകൂടാ, നജസാണ്, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. കോഴിക്കോട് ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു നേതാവിന്റെ, ഒരു മഹാനേതാവിന്റെ വീട്ടിന്റെ തൊട്ടടുത്തേക്ക് പോകാൻ അവസരം കിട്ടി. ഒരാഴ്ച മുൻപ് 1-ാം നമ്പർ ഇന്നേവരെ നമ്മൾ കണ്ടുപരിചയമില്ലാത്തൊരു നായി, ഇന്നേവരെ കണ്ടുപരിചയമില്ലാത്തൊരു നായിനെ കൊടുത്തിട്ടാണ് വളർത്തിരിക്കുന്നത്. കണ്ടോ, ഇത് കണ്ണുകൊണ്ട് കണ്ടതാ. എന്നാ പുറത്തിറങ്ങിയിട്ടോ നജസ് 7 പ്രാവശ്യം കഴുകണം, 1 പ്രാവശ്യം മണ്ണ് കറക്കിയ വെള്ളം കൊണ്ട് കഴുകണം എന്നൊക്കെ സമുദായത്തെ പഠിപ്പിക്കുന്നു. അവനാന്റെ വീട്ടിൽ കള്ളൻ വരുമ്പോഴേ ആ കള്ളനൊന്ന് പേടിപ്പിക്കാൻ നായ വേണമെന്ന് ഈ ചങ്ങാതിനെ പറ്റി എന്താ പറയുന്നത്? ഇപ്പൊ പറയുന്നില്ല, അയാൾക്കും മനസ്സിലായി. പടച്ചതമ്പുരാൻ ആദ്യം തന്നെ പഠിപ്പിച്ചു മണത്തറിയാൻ. ബോംബ് സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് ഇവിടെ അങ്ങനെ സംഭവിക്കാന്നൊരു ചാൻസ്, അത് മണത്തറിയാനൊരു പ്രത്യേക കഴിവ് നായക്ക് പടച്ചോൻ കൊടുത്തു. ഇത് പറയുമ്പോഴേ നായുടെ മൗലൂദാ പോകുന്ന പറഞ്ഞ കാര്യമില്ല, നായുടെ മൗലൂദ് പടച്ചോൻ തന്നെ ഓതിയതാ, അത് നമുക്ക് ഓതുകൊണ്ട് കുഴപ്പമില്ല. അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ നായുണ്ടായിരുന്നു, ഒരു സ്ഥലത്തല്ല ഒരുപാട് ഭാഗത്ത് ആ പേരിനെ ഉപയോഗിച്ചു. കൽബുഹും ഖാമിസുഹും കൽബുഹും സാദിസുഹും കൽബുഹും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പ്രത്യേകത? അതിനെക്കുറിച്ച് അത് മണത്തെറിയാൻ പ്രത്യേകമായ ഒരു കഴിവ് അതിന്റെ സൃഷ്ടിപ്പിൽ പടച്ചോ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്തിനാ പോലീസ് നായനെ ഉപയോഗിക്കുന്നത്? പോലീസ് നായാച്ചിട്ടോ നായ ഉണ്ടോ? അങ്ങനെയുണ്ടോ നായ പോലീസ്? ആരെ പോലീസ് അല്ല, അങ്ങനെ നായല്ല. പിന്നെയോ പഠിപ്പിച്ചു കൊടുത്തുണ്ടാക്കുന്ന നായന്ന് അപ്പോഴാണ് പോലീസ് നായ നായായത്. ഒരു സ്ഫോടനം നടന്നു, ഒരു കൊലപാതകം നടന്നു, പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിങ്ങനെ കയറി പിടിച്ചു വരിക, പോലീസ് നായ കൊണ്ടുവരിക, ഇവര് പിടിക്കുന്നു, മണത്തറിയുന്നു. അതേപോലെ കൊല നടത്തിയവൻ കുളത്തിലിറങ്ങിയിട്ടെങ്കിൽ ആ കുളത്തിൽ കയറുന്നു, ഡ്രസ് മാറ്റിയിട്ടെങ്കിൽ ആ റൂമിൽ കയറുന്നു അല്ലെ. അതിന്റെ സഹായത്തോടെ മനുഷ്യരുടെ ബുദ്ധി കണ്ടോ, മനുഷ്യരുടെ ബുദ്ധി അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നായടും കൂടി ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഒരു കളവ് സ്ഥിരപ്പെടുത്തുന്നത്, സ്ഥാപിക്കുന്നത്. എന്താ കാരണം? പടച്ചോൻ അതിന് ഒരു കഴിവാണത്, പടച്ചവന്റെ കഴിവാണത്. അതേപോലെ തന്നെ ഇവിടെ എന്തെല്ലാം. അപ്പൊ ഈ പോലീസ് നായനെ ഉപയോഗിക്കുന്നത്, ഒരു പോലീസ് പൂച്ചയെ ഉപയോഗിക്കാൻ നിന്നോന്ന് ചോദിച്ചാൽ ഇതെന്നെ എല്ലായിടത്തും വെച്ചിട്ടുള്ളത്. അപ്പൊ കൃഷിക്കാക്കാന് സുരക്ഷിതത്വത്തിന് ഒക്കെ ഒരു നായയെ പടച്ച നമ്പുരാൻ ഉപയോഗിച്ചിരുന്നോ, അവരെ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചതായിട്ട് തെളിവുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പരിപാടിയാണ്. സഹോദരന്മാരെ, ചുരുക്കത്തിൽ നമസ്കാരത്തിലെ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് വിളിക്കുന്ന ഈ വിളി വിശുദ്ധ ഖുർആൻ വിളിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞ ആ പരിധിയിൽ പെടുന്നത് തന്നെയാണെന്നും, അതേപോലെ ആ ശൈലിയിൽ വിശുദ്ധ ഖുർആൻ അവന്റെ ഖുർആനിൽ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്നും നാം മനസ്സിലാക്കുക. പിന്നീട് അവസാനമായിട്ട് ഈ അത്തഹിയാത്തിന്റെ ഈ ഭാഗം കഴിഞ്ഞതിന് ശേഷം നാല് കാര്യങ്ങളിൽ നിന്ന് കാവലിനെ തേടാൻ വേണ്ടി മുഹമ്മദ് നബി കൽപ്പിച്ചിട്ടുണ്ടത്രേ എന്ന് ബുഖാരിയിലും മുസ്ലിമിലും മറ്റ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നു. നാല് വിഷയങ്ങളിൽ നിന്ന് കാവലിനെ തേടാൻ: ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. ഖബർ, അതേപോലെ നരകശിക്ഷ, ഇതേപോലെ മരണത്തിലെയും ജീവിതത്തിലെയും ഫിത്ന, ഇതേപോലെ മസീഹുദ് ദജ്ജാൽ. ഇങ്ങനെ നാല് കാര്യങ്ങളിൽ നിന്ന് കാവലിനെ തേടണം, അങ്ങനെ തേടാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ അങ്ങനെ തേടാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിരെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിനെ കുറിച്ചാണ് ആദ്യമായി കാവലിനെ ചോദിക്കാൻ വേണ്ടി പറയുന്നത്. അതേപോലെ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നവർ ചോദിക്കുന്നതും ആദ്യമായി ഖബറിന്റെ അദാബിൽ നിന്നാണ്. ഇങ്ങനെ ഒരു ഖബറിലെ അദാബിനെ കുറിച്ച് പടച്ച നമ്പുരാൻ ഒന്നും കൽപ്പിച്ചിട്ടില്ല, ഒന്നും വിശദീകരിച്ചിട്ടില്ല. മാത്രമല്ല മനുഷ്യരുടെ അദാബും അതേപോലെ അവരുടെ ശിക്ഷയും അതേപോലെ അവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലവും ഒന്നും ഖബറിൽ വെച്ചോ അതല്ലെങ്കിൽ മഹ്ശറക്ക് മുൻപോ അല്ല. നന്മ ചെയ്തയാളുകൾക്ക് അതിന്റെ പ്രതിഫലവും തിന്മ ചെയ്തയാളുകൾക്ക് അതിന്റെ ശിക്ഷയുമൊക്കെ പടക്ക തമ്പുരാൻ അവന്റെ യൗമുദ്ദീൻ, യൗമുൽ ഖിയാമ എന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള അന്ത്യനാളിലാണ് എന്ന് പറഞ്ഞാൽ വിചാരണക്ക് ശേഷമാണ് പ്രതിഫലവും ശിക്ഷയുമൊക്കെ തീരുമാനിക്കുന്നത്. മാത്രമല്ല ഇന്നൊരാൾ മരിച്ചു, അയാളെ ഖബറിൽ കൊണ്ടുവച്ചു, ആ ആളെ ശിക്ഷിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്നു, അതേപോലെ അയാൾക്ക് ശിക്ഷ ലഭിക്കുന്നു. ഒരു പക്ഷേ ഈ ഇദ്ദേഹം ഇന്ന് ഇപ്പോൾ അനുഭവിക്കുന്ന ഖബറിൽ വെച്ച് ഇദ്ദേഹം അനുഭവിക്കുന്ന ആ ശിക്ഷയുടെ കാരണക്കാരൻ ഒരു പക്ഷേ ഇയാളല്ല, അയാൾ മരിച്ചിട്ടില്ല, അയാൾ തെറ്റ് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യന് ഇവിടെ ദുനിയാവിൽ മരിക്കാതെ ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ ശരിക്കും അയാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടുന്ന ബാധ്യത നിറവേറ്റാൻ പറ്റാതെ അനീതിയിലൂടെ ശിക്ഷ ലഭിക്കുന്ന വസ്തു ശേഷമാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ മൗലയുടെ ഭാഷയിൽ ഒരു ലോക്കപ്പ് മർദ്ദനം വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ ഒരിക്കലും നമുക്ക് പരിചയമില്ല, പഠിച്ചത് പരിചയപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ശിക്ഷയിൽ ഉണ്ടെങ്കിൽ അത് കാവലിനെ തേടിയാൽ മാത്രം പോരാ, ആ ഒരു ശിക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ കാവലിനെ തേടിയാൽ മാത്രം പോരാ, ആ നരകത്തിൽ നിന്നും ആ ഖബറിൽ നിന്നുമൊക്കെ കാവലിനെ തേടുന്നതിനൊപ്പം അതിൽ ഒരിക്കലും ചെന്ന് വീഴാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക കൂടി വേണം. പിന്നെ അദാബുൽ ഖബറാണ്, അല്ല അദാബുൽ നാറാണ് നരകത്തിലെ ശിക്ഷ, അത് അദാബ് വ്യക്തമാക്കിയതാണ്. അത് അതിന്റെ ആളുകൾക്ക് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും, സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് സ്വർഗപ്രവേശനം ഉണ്ടാകും. അതൊക്കെയും അവരുടെ നന്മയും തിന്മയും നോക്കുന്നതും ശിക്ഷാ നടപടികൾ പ്രഖ്യാപിക്കുന്നതും എല്ലാം അന്ത്യം അവസാനം യോമുൽ മഹ്ശറിൽ ആണ്. അതിനു മുൻപ് ഖബറിൽ വെച്ച് യാതൊരു ശിക്ഷാ നടപടികളും ഉണ്ടെന്ന് പറയാൻ ഖുർആൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. പിന്നീട് അദാബുൽ വമിൻ ഫിത്നത്തിൽ മഹ്യാവൽ മമാത്തി, മരണത്തിന്റെ സമയത്തുള്ള ഫിത്നയും അതേപോലെ ജീവിതത്തിലുണ്ടാകുന്ന ഫിത്നയുമൊക്കെയാണ്. ആ ജീവിതത്തിലുണ്ടാകുന്ന ഫിത്ന എന്ന് പറയുന്നത്
വേറെ വല്ല സാമ്പത്തിക നഷ്ടങ്ങൾ, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, മാനസിക പരിഭ്രാന്തികൾ ഇതൊക്കെയാണെങ്കിൽ അതൊരു കുഴപ്പമില്ലാത്തൊരു ശരണം തേടലാണ്. അതേസമയം മരണത്തിന് സമയത്തുള്ള ഫിത്ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണത്തിന് സമയത്ത് പിശാചി വന്നുകൊണ്ട് ശല്യം ചെയ്യും, അതേപോലെ ബുദ്ധിമുട്ടിക്കും എന്നൊക്കെയാണ്. ദുനിയാവിൽ നല്ല രണ്ട് കാലിന്റെ മേൽ നടക്കുന്ന കാലത്ത് പടച്ചവനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ നിയമങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് ഇബ്ലീസിനല്ല ഒരാൾക്കും അവിടെ വരാൻ, ഇത്തരത്തിൽ പ്രേരിപ്പിക്കാൻ വേണ്ടി വരാൻ സാധ്യമല്ല. അപ്പൊ അത് വേറെ തർക്കമില്ലാത്തൊരു കാര്യമാണ്. അതേസമയം നമ്മൾ കേട്ടിട്ടില്ലേ, വീട്ടിലൊക്കെ സ്ഥിരം പാരായണം, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും നേരം ലഹീനവനാട്ടുവാൻ മതിരീങ്ങളാൽ തുണറപ്പനാ, ദാഹം മൗത്തത് കൂട്ടിയിടും ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും നേരം ലഹീനവനാട്ടുവാൻ മതിരീങ്ങളാൽ തുണറപ്പനാ, ദാഹം മൗത്തത് കൂട്ടിയിടും. മരിക്കുന്ന സമയത്ത് വളരെ ദാഹമുണ്ടാകും. ആ സമയത്ത് ഇബ്ലീസ് ഒരു പാത്രം കൊണ്ടുവന്ന് ഇതാ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞ് കാണിച്ചു തരും. അപ്പോൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നഷ്ടത്തിലാണ്. ആ സമയം അങ്ങനെ അവൻ കൂസിനെ കാട്ടുമ്പോൾ, നേരം ആ കൂസിനെ കാട്ടുന്ന സമയത്ത് ലഹീനായ ക്ഷവിക്കപ്പെട്ട അവൻ ആട്ടുവാൻ ബദരീങ്ങളെ കൊണ്ട് റബ്ബേനിനെ എന്നെ തുണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രംഗം. അപ്പോൾ മരിക്കുന്ന സമയത്ത് ഫിത്ന ഉണ്ടാക്കും എന്നതിൽ ഒരു വിശ്വാസം നമ്മുടെ ആളുകൾക്കുണ്ട്. ആ ഫിത്നയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് മസീഹുദ്ദജ്ജാൽ, ഒമിൻ ഫിത്നത്തിൽ മസീഹുദ്ദജ്ജാൽ, ദജ്ജാലായ മസീഹിന്റെ ഷെറിൽ നിന്നും ഞാൻ ഫിത്നയെ ശരണം തേടുന്നു, കാവലിനെ ചോദിക്കുന്നതാണ്. ആരാണ് ഇത്? ആരായിരിക്കണം ഇത്? ഈ അൽ മസീഹി എന്ന് പറയുന്ന പദം വിശുദ്ധ ഖുർആനിൽ 11 സ്ഥലത്തും, ഈ 11 സ്ഥലത്തും ഈസാ നബി എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശം. ഈസാ നബിയുടെ ഒരു വിശേഷണമല്ല അത്, മറിച്ച് ഈസാ നബിയുടെ പേരാണത്. ഇസ്മുഹുൽ മസീഹു ഈസാ ബ്നു മറിയം, അദ്ദേഹത്തിന്റെ നാമം, അദ്ദേഹത്തിന്റെ പേര് അൽ മസീഹു ഈസാ ബ്നു മറിയം, മറിയമിന്റെ പുത്രൻ അൽ മസീഹി എന്നാണ് ഈസാ നബിയുടെ പേര് എന്ന് വിശുദ്ധ ഖുർആൻ സമർത്ഥിക്കാം. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ 12 ഒരു അൽ മസീഹും ഇല്ല, വേറൊരർത്ഥവും ഇല്ല, വേറൊരാളെ പറ്റി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഈ അൽ മസീഹ് എന്നതുകൊണ്ട് ഉദ്ദേശം എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ നമസ്കാര കണക്ക് ഉണ്ടാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈസാ നബിയാണെന്ന് വരുത്തി തീർക്കൽ തന്നെയാണ്. അതേസമയം പറയപ്പെടുന്ന സാങ്കല്പികമായ ഒരു ദജ്ജാലിനെ കുറിച്ചായിരുന്നു പറയുന്നതെങ്കിൽ, അത് സാങ്കല്പികമാകട്ടെ യാഥാർത്ഥ്യമാകട്ടെ, ഈ ഒരു അൽമസീഹ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വമിൻ ഫിത്നത്തി ദജ്ജാൽ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് ബുഖാരി തന്നെ പറഞ്ഞിട്ടുണ്ട്, നബി പറഞ്ഞിരുന്നത് ഇങ്ങനെയാണെന്നും അയാൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുസ്ലിം സമുദായം അതറിഞ്ഞോ? ഇല്ല. നബി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്ന് മാത്രമേ ചൊല്ലാറുണ്ടായിരുന്നു എന്നതാണ് മുസ്ലിം സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കിയത്. അതാണ് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഒമിൻ ഫിത്രത്തി ദജ്ജാൽ അൽമസീഹ് ഇല്ലാതെ നബി പറഞ്ഞിരുന്നു എന്നുള്ളത് സാധാരണക്കാർ അറിഞ്ഞോ? ഇല്ല. സാധാരണക്കാരുടെ ഒരേ ഒരു നമസ്കാരത്തിലെങ്കിലും പറഞ്ഞോ? അതുണ്ടായിട്ടില്ല. അപ്പൊ പ്രചുര പ്രചാരം നേടിയത് ഏതിനാ? ഒമിൻ ഫിത്നത്തിൽ മസീഹി, ഖുർആനിന്റെ ഭാഷയിൽ ഈസാ നബിയുടെ ഷിർറിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു പടച്ചവനെ. എങ്ങനത്തെ ഈസാ നബിയാണ്? അദ്ദജ്ജാലി, പെരും കള്ളനായ, അൽ കദ്ദാബ്, വളരെയധികം കളവ് പറയുന്ന, കെട്ടിച്ചമക്കുന്ന ഈസാ നബിയുടെ ഷെറിൽ നിന്നും എന്ന് മാത്രമേ ഇവിടെ അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. ഇനി വമിൻ ഫിത്നത്തി ദജ്ജാൽ എന്ന് പറയുന്ന ആ സാധനത്തിനാണ് ഇവിടെ വിശേഷണം പറഞ്ഞിരുന്നതെങ്കിൽ ഒരിക്കലും വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്നല്ല പറയാം, പിന്നെയോ വമിൻ ഫിത്നത്തി ദജ്ജാലിൽ മസീഹ് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അപ്പോൾ അതൊന്നുമല്ല, വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പിന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് അബദ്ധത്തിൽ വീണ്ടും ചെന്ന് ചാടുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ ഭയമുള്ള പ്രവാചകന്മാരെ ബഹുമാനമുള്ള ആളുകൾ നമസ്കരിക്കുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ഒരു സാങ്കല്പിക ദജ്ജാലിൽ നിന്ന് കാവണ് തേടുന്നുണ്ടെങ്കിൽ അങ്ങനെ തേടാൻ യാതൊരു കൽപ്പനയും ഇല്ല, അങ്ങനത്തെ ഒരു ദജ്ജാലിനെ കുറിച്ച് പഠിച്ചോന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും വമിൻ ഫിത്നത്തിൽ മസീഹി എന്ന് പറയാതെ വെറും വമിൻ ഫിത്നത്തിൽ ദജ്ജാൽ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. കാരണം ഈ ഒരർത്ഥം ഉണ്ടാക്കിയത് സാക്ഷാൽ ഈസാ നബിയോട് ശത്രുതയുള്ള, അതേപോലെ ഈസാ നബിയുടെ പ്രസ്ഥാനത്തിനോട് ശത്രുതയുള്ള ജൂതന്മാരുടെ പിമ്പലത്തോടുകൂടി മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ദേഷ്യത്തിലാണ് ഇന്നുമുള്ളത്. ജൂതന്മാർക്കൊരിക്കലും ക്രിസ്ത്യാനികളെ കണ്ടുകൂടാ, അതേപോലെ ഈസാ നബിയെ കണ്ടുകൂടാ.
ഈസാ നബിയുടെ ഒരു വരവിനെ കുറിച്ച് ഒരു സുന്നി വിശ്വാസമുണ്ട്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തുകാർക്ക് ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഈസാ നബി ഇറങ്ങി വരും, അങ്ങനെ 40 വർഷം ഇവിടെ ദീനീ ശരീഅത്ത് നടപ്പാക്കും. അപ്പൊ ദീനീ ശരീഅത്ത് നടപ്പാക്കും എന്നൊക്കെ പറയുമ്പോൾ വേറെ അബദ്ധമുണ്ട്. ഇവിടെ ഇപ്പൊ ദീനീ ശരീഅത്ത് ഇല്ലാന്നാ, അതന്നെ ശരി. ഇപ്പൊ വരട്ടെ വരാതിരിക്കട്ടെ, ഇവിടെ ഇപ്പൊ ദീനീ ശരീഅത്ത് ഇപ്പൊ ഇവിടെ ഇല്ല, അത് വരണമെങ്കിൽ ഊപ്പറന്നെ വരണം. ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നിട്ട് ഇവിടെ ദീനീ ശരീഅത്ത് ഉണ്ടാവും, പുരോഹിതന്മാരൊക്കെ കൊളാക്കിയിട്ടുണ്ട്, നിങ്ങമായെങ്കിലും അംഗീകരിക്കേണ്ടത്. ഏതായാലും ശരി, അബദ്ധങ്ങൾ ഒരുപാട് ഒരുപാട് നമ്മുടെ നമസ്കാരത്തിലും മറ്റ് ആരാധനകളിലൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്, അതല്ലെങ്കിൽ കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരേ ഒരു ചൂണ്ടുപലക ഉപയോഗിച്ചുകൊണ്ട്, ഒരേ ഒരു അളവ് പോലെ ഉപയോഗിച്ചുകൊണ്ട് അതിലെ ശരിയും തെറ്റും വേർതിരിക്കുക, എന്നിട്ട് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന ആരാധന കളങ്കരഹിതമാക്കുക, കപടരഹിതമാക്കുക, എന്നിട്ട് പടച്ചവനിലേക്ക് നിഷ്കപടനായി നിഷ്കളങ്കനായി അടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഏറ്റവും ആദ്യമായി നാം ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആൻ പഠിക്കുക, അതിലേക്ക് മടങ്ങുക. ഖുർആൻ വിരുദ്ധമായി ആരൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ പ്രചരിച്ചിട്ടുണ്ടെങ്കിലും അർഹിക്കുന്ന അവജ്ഞയോടെ അതെല്ലാം തള്ളാൻ നാം തയ്യാറാകുക. ഇത് മാത്രമാണ് മറ്റുള്ള കാര്യങ്ങൾ നല്ലകാര്യങ്ങൾ യാതൊരു കുഴപ്പവുമില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള വഴി. നാഥനായ അല്ലാഹു നമുക്കെല്ലാവർക്കും നന്മ ചെയ്യുവാനും തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. وآخر دعوانا أن الحمد لله رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربي رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سلام عليكم. ആകാശലോകങ്ങൾ അഖിലം പടച്ചുള്ളൂ.